തിമോത്തേയോസിന് എഴുതിയ രണ്ടാം ലേഖനം, രണ്ട് തിമോത്തേയോസ് അധ്യായം ഒന്ന്. ദൈവം ആഗ്രഹിച്ച പ്രകാരം ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തേയോസിന് അഭിവാദനങ്ങൾ അയക്കുന്നു. ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ വാഗ്ദാനം ജനങ്ങളോട് പറയുവാൻ ദൈവം എന്നെ അയച്ചു. എനിക്കു പ്രിയപ്പെട്ട മകനായ നിനക്ക് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും കൃപയും കരുണയും സമാധാനവും ലഭിക്കട്ടെ. അഹോരാത്രം എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ നിന്നെ എപ്പോഴും ഓർക്കും. ആ പ്രാർത്ഥനകളിൽ നിനക്കു വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയും. എന്റെ പൂർവപിതാക്കന്മാർ സേവിച്ച ദൈവമാണ് അവൻ. എനിക്ക് ശരി എന്ന് തോന്നിയത് ചെയ്തു. ഞാൻ തുടർച്ചയായി അവന് സേവനം ചെയ്തിട്ടുണ്ട്. നീ എനിക്കു വേണ്ടി കണ്ണീരൊഴിച്ചത് ഞാൻ ഓർക്കുന്നു. ഞാൻ നിന്നെ കാണാൻ ഏറെ ആഗ്രഹിക്കുന്നു. അതുമൂലം എനിക്ക് സന്തോഷത്തിൽ മുഴുകാം എന്ന് തോന്നുന്നു. നിന്റെ സത്യവിശ്വാസം ഞാൻ സ്മരിക്കുന്നു. ഇത്തരം വിശ്വാസം ആദ്യമുണ്ടായിരുന്നത് നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ യൂനയ്ക്കും ആയിരുന്നു. അതേ വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ദൈവം നിനക്ക് നൽകിയ വരങ്ങളെക്കുറിച്ച് നിന്നെ അനുസ്മരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ കൈകൾ നിന്റെ മേൽ വച്ചപ്പോൾ ദൈവം ആ വരം നിനക്ക് തന്നു. കെട്ടടങ്ങിയ അഗ്നികുണ്ഡം വീണ്ടും ജ്വലിപ്പിക്കുന്നതുപോലെ ആ ദാനം കൂടുതൽ കൂടുതൽ വളരണമെന്നും അത് നീ ഉപയോഗപ്പെടുത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മെ ഭീതിതരാക്കുന്ന ഒരു ആത്മാവിനെയല്ല ദൈവം നമുക്ക് തന്നത്. ആത്മാവിന്റെ ശക്തിയും സ്നേഹവും ആത്മനിയന്ത്രണവുമുള്ള ഒരു ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് ജനങ്ങളോട് പറയുന്നതിൽ ലജ്ജിക്കരുത്. ഞാൻ കർത്താവിനു വേണ്ടി തടവിലായിരിക്കയാൽ എന്നെക്കുറിച്ചും ലജ്ജിക്കേണ്ടതില്ല. പകരം നീയും സുവിശേഷത്തിനായി എന്നോടൊപ്പം ക്ലേശങ്ങൾ സഹിക്കൂ. അത് ചെയ്യുവാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. ദൈവം നമ്മെ രക്ഷിച്ച് അവന്റെ വിശുദ്ധ ജനമാക്കിയിരിക്കുന്നു. നാം സ്വയം ചെയ്ത എന്തിന്റെയെങ്കിലും ഫലമായിട്ടല്ല അങ്ങനെ സംഭവിച്ചത്. അതെ, തന്റെ കൃപയാൽ നമ്മെ രക്ഷിച്ച് അവന്റെ ജനമാക്കിയത് ദൈവം അത് ആഗ്രഹിച്ചതുകൊണ്ടാണ്. സമയാരംഭത്തിന് മുൻപ് തന്നെ ക്രിസ്തു യേശു വഴി ആ കൃപ ദൈവം നമുക്ക് തന്നു. നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശുവിന്റെ വരവിൽ ഇപ്പോൾ ആ കൃപ നമുക്ക് വെളിവാക്കപ്പെട്ടു. യേശു മരണത്തെ നശിപ്പിച്ച് ജീവൻ ലഭിക്കേണ്ട വഴി നമുക്ക് കാണിച്ചു തന്നു. അതെ, നശിപ്പിക്കുവാൻ കഴിയാത്ത ജീവൻ ലഭിക്കുന്നതെങ്ങനെയെന്ന് സുവിശേഷത്തിൽ കൂടി യേശു നമുക്ക് കാണിച്ചു തന്നു. ആ സുവിശേഷത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുവാനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. സുവിശേഷത്തിന്റെ അധ്യാപകനും അപ്പോസ്തലനുമായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ആ സുവിശേഷം പറയുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ കഷ്ടം സഹിക്കുന്നത്. എന്നാൽ ഞാൻ ലജ്ജിതനല്ല. ഞാൻ വിശ്വസിച്ചവനെ എനിക്കറിയാം. ഞാൻ അവനെ ഏൽപ്പിച്ചത് ആ ദിവസം വരെയും അവൻ സംരക്ഷിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്നിൽ നിന്നും കേട്ട സത്യമായ ആ ഉപദേശം നീ പിന്തുടരുക. നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും ആ ഉപദേശങ്ങളെ പിന്തുടരുക. നീ എന്തു പഠിക്കണമെന്നതിന് ആ ഉപദേശം ഒരു ഉദാഹരണമാണ്. നിനക്ക് നൽകിയ സത്യം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ സംരക്ഷിക്കുക. നിനക്കറിയാമല്ലോ ആസിയയിലുള്ള എല്ലാവരും എന്നെ വിട്ടുപോയെന്ന്. ഫുഗലോസും ഹെർമോഗനേസും പോലും എന്നെ വിട്ടുപോയി. ഒനേസിഫോറോസിന്റെ കുടുംബത്തോട് ദൈവം കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഒനേസിഫോറോസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ തടവിലായിരിക്കുന്നതിൽ അവൻ ലജ്ജിതനല്ല. അതെ, അവൻ ലജ്ജിതനല്ല. അവൻ റോമയിൽ വന്നപ്പോൾ എന്നെ കണ്ടെത്തും വരെ എത്ര തവണ എനിക്കായി തിരഞ്ഞു. ആ ദിവസത്തിൽ ഒനേസിഫോറോസിന് കർത്താവിൽ നിന്ന് കരുണ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫേസോസിൽ വച്ച് ഒനേസിഫോറോസ് എങ്ങനെയൊക്കെ എന്നെ സഹായിച്ചു എന്ന് നിനക്കറിയാമല്ലോ.